കഴിഞ്ഞ അധ്യായത്തിൽ, അതെ ഒന്നാം അധ്യായത്തിൽ ആരംഭിച്ച അതേ വിഷയം രണ്ടാം അധ്യായത്തിലും തുടരുകയാണ്. ദൈവം ദാവീദിനോട് ഒരു രാജ്യത്വം വാഗ്ദാനം ചെയ്തു. ദാവീദിന് ശേഷം വന്ന എല്ലാ പ്രവാചകന്മാരുടെയും പ്രധാന പാട്ട് ആ മനോഹര രാജ്യം എന്നതായി. സഹസ്രാബ്ദ രാജ്യം സ്ഥാപിതമാകുവാൻ പോകുന്നു എന്നതാണ് വലിയ തൂത്. പ്രവാചക പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അവർ ഓരോരുത്തരും ആ ഒരു ചിന്തയിൽ മാത്രം മുൻപോട്ട് ദർശിക്കുന്നതാണ് നാം കാണുന്നത്. സുന്ദരമായ ഒരു ഭാവി രാജ്യം. യഹോവയുടെ ദിവസം പലരും ചിന്തിക്കുന്നത് പോലെ അത്ര രസകരമായിരിക്കില്ല എന്ന് പ്രവചന എഴുത്തുകാരിൽ ആദ്യത്തെ ആളായ യോവേൽ വ്യക്തമാക്കുന്നു. ഇതിൽ സഹസ്രാബ്ദ രാജ്യവും ഉൾപ്പെടുമല്ലോ. സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് മുൻപ് മഹോപദ്രവകാലം എന്നൊന്നുണ്ട്. രണ്ടാം അധ്യായം ഈ വിഷയം നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. രണ്ടാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ നാം വായിക്കുന്നത്, സിയോനിൽ കാഹളമൂതുവീൻ, എന്റെ വിശുദ്ധ പർവ്വതത്തിൽ അയ്യം വിളിപ്പീൻ. യഹോവയുടെ ദിവസം വരുന്നത് കൊണ്ടും അത് അടുത്തിരിക്കുന്നത് കൊണ്ടും ദേശത്തിലെ സകല നിവാസികളും നടുങ്ങിപ്പോകട്ടെ. യഹോവയുടെ ദിവസം വരുന്നു. വീണ്ടും ഞാൻ പറയട്ടെ, പ്രവചന എഴുത്തുകാരിൽ ആദ്യത്തെ ആളായ യോവേൽ നൂറ്റാണ്ടുകളിലൂടെ ദർശിച്ചു വരുവാനിരിക്കുന്ന യഹോവയുടെ ദിവസം കാണുകയാണ്. അന്ധകാരത്തോടുകൂടി അത് ആരംഭിക്കുന്നു. അതെ, ന്യായവിധിയോടുകൂടി ആരംഭിക്കുന്ന യഹോവയുടെ ദിവസം. അപ്പോൾ ക്രിസ്തു ഭൂമിയിലേക്ക് വന്ന് തന്റെ രാജ്യം സ്ഥാപിക്കും. മലാഖി പ്രവാചകൻ അതിനെക്കുറിച്ച് പറയുന്നത്, നീതിസൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും എന്നാണ്. സിയോനിൽ കാഹളമൂതുവിൻ, എന്റെ വിശുദ്ധ പർവ്വതത്തിൽ അയ്യം വിളിപ്പീൻ. സിയോൻ എന്നതും എന്റെ വിശുദ്ധ പർവ്വതം എന്നതും യെരുശലേമിനെ കുറിച്ചാണ്. ഇവിടെ പ്രവാചകൻ പറയുന്നത് അവർ കാഹളം ഊതണം, ഒരു മുന്നറിയിപ്പ് കൊടുക്കണം. കാഹളത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ ആവശ്യമാണ്. ദൈവ തിരുവചനമാകുന്ന ബൈബിളിനെ കുറിച്ച് ആഗമാനം ഒരു അറിവ് നമുക്ക് അത്യാവശ്യമാണ്. അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും ഒരു വിഷയം കേൾക്കുമ്പോൾ തന്നെ എല്ലാ വശത്തു നിന്നും യുക്തിയുക്തമായി ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും നമ്മെ കൊണ്ട് സാധിക്കും. എഴുത്തുകാരൻ പറയുന്നതിനെ അംഗീകരിക്കുവാൻ എഴുതുന്ന പശ്ചാത്തലം അറിഞ്ഞിരിക്കുന്നത് കൊണ്ട് സാധിക്കും. പലർക്കും ഇങ്ങനൊരു അറിവില്ലാത്തത് കൊണ്ട് ദൈവവചനത്തോട് താല്പര്യമില്ല എന്ന് മാത്രം. അതുമാത്രമല്ല, സ്വന്തം കാര്യസാധ്യത്തിനും നിലനിൽപ്പിനും മാത്രമേ ബൈബിൾ ഇക്കൂട്ടർക്ക് ഉപകരിക്കുന്നുള്ളൂ. കാഹളമൂതുന്നതിനെ കുറിച്ച് പറഞ്ഞു വന്നപ്പോഴാണ് ഇത്രയും ഞാൻ അങ്ങ് കാട് കയറിപ്പോയത്. എന്താകുന്നു ഈ കാഹളം ഊതുന്നതിന്റെ പ്രാധാന്യത? സംഖ്യാപുസ്തകം പഠിക്കുമ്പോൾ മരുഭൂമിയിലൂടെ ഇസ്രായേൽ മക്കൾ യാത്ര ചെയ്യുവാൻ ആരംഭിച്ചപ്പോൾ ദൈവം അവരോട് കൽപ്പിച്ചു, വെള്ളി കൊണ്ട് രണ്ട് കാഹളമുണ്ടാക്കുവീൻ എന്ന്. ദൈവം മോശയ്ക്ക് കൊടുത്ത നിർദ്ദേശം ഇപ്രകാരമായിരുന്നു. സംഖ്യാപുസ്തകം 10-ാം അധ്യായത്തിന്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ, യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, വെള്ളി കൊണ്ട് രണ്ട് കാഹളം ഉണ്ടാക്കുക, അടിപ്പു പണിയായി അവയെ ഉണ്ടാക്കണം. അവ നിനക്ക് സഭയെ വിളിച്ചുകൂട്ടുവാനും പാളയത്തെ പുറപ്പെടുവിപ്പാനും ഉതകേണം. ഇവിടെ ഇസ്രായേൽ ജനം മരുഭൂമിയിലായിരുന്നപ്പോൾ അവരെ അവിടെ നിയന്ത്രിക്കുവാൻ ദൈവം കാഹളങ്ങൾ ഉപയോഗിച്ചു എന്ന് കാണുന്നു. മുൻപോട്ട് പോകുവാൻ തയ്യാറാകൂ എന്നത് അറിയിക്കുവാനായിരുന്നു ആദ്യത്തെ പ്രാവശ്യം കാഹളമൂതുന്നത്. മേഘസ്തംഭം ഉയർന്നു മാറുമ്പോൾ അവർ സമാഗമന കൂടാരം പൊളിച്ചെടുക്കും, പെട്ടെന്ന് കാഹളം വീണ്ടും ഊതും. അപ്പോൾ മോശയും അഹരോനും യഹൂദാ ഗോത്രത്തിന്റെ മുൻപിൽ നടക്കും. യഹോവയുടെ നിയമപ്പെട്ടകവും അവരോടുകൂടെ മുൻപിൽ പോകും. ഇസ്രായേൽ ജനം മരുഭൂമിയിലായിരുന്നപ്പോൾ സമാഗമന കൂടാരത്തിന്റെ 4 വശത്തുമായിരുന്നു പാളയം ഇറങ്ങിയിരുന്നതെന്ന കാര്യം മറക്കരുത്. ഒരു വശത്ത് 3 ഗോത്രങ്ങൾ വെച്ച് 4 വശത്തും. അങ്ങനെ ഇരിക്കുമ്പോൾ കാഹളം ധ്വനിക്കുന്നത് കേട്ട് ഓരോ വശത്തുമുള്ളവർ അവരുടെ മുറ അനുസരിച്ച് യാത്ര പുറപ്പെടും. യഥാർത്ഥത്തിൽ ജനങ്ങൾ മൊത്തം യാത്ര പുറപ്പെടുവാൻ കാഹളം 7 വ്യത്യസ്ത സമയങ്ങളിൽ ഊതണമായിരുന്നു. ഇനിയും തിരുവചനത്തിലെ ഒടുവിലത്തെ പുസ്തകമായ വെളിപ്പാടിൽ നാം വരുമ്പോൾ കാഹളം വീണ്ടും ഊതുന്നത് നാം കാണുന്നു. പുതിയ നിയമസഭയുമായി ബന്ധപ്പെടുത്തിയാണിത് പറഞ്ഞിരിക്കുന്നതെന്ന് ചിലർ വാദിച്ചാൽ തന്നെ പുതിയ നിയമസഭയിൽ കാഹളം ഊതുക എന്നൊന്നില്ല എന്ന കാര്യം മറന്നുപോകരുത്. കർത്താവിന്റെ 2-ാമത്തെ വരവിങ്കൽ ഉണ്ടാകുവാൻ പോകുന്ന കാഹളധ്വനി ക്രിസ്തുവിന്റെ തന്നെ ഗംഭീരനാദം ആകുന്നു. 1 തെസലോനിക്കർ 4:16 നാം വായിക്കുന്നത്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും അതെ കാഹളത്തിൻ്റെ ശബ്ദം പോലെയായിരിക്കും അവൻ്റെ ശബ്ദം. വെളിപ്പാട് പുസ്തകത്തിലെ 7 കാഹളങ്ങൾ പുതിയ നിയമസഭയുമായി ബന്ധപ്പെടുത്തിയേ അല്ല പറഞ്ഞിരിക്കുന്നത്. വെളിപ്പാടിലെ 7 കാഹളങ്ങൾ ഊതുമ്പോഴേക്കും സഭ ഭൂമിയിൽ നിന്നും എടുക്കപ്പെട്ടിരിക്കും. ഇസ്രായേലുമായി ബന്ധപ്പെടുത്തിയാകുന്നു ഈ 7 കാഹളങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അന്ന് മരുഭൂമിയിൽ മുൻപോട്ടു പോകുവാൻ 7 കാഹളധ്വനികൾ ഉണ്ടായിരുന്നതുപോലെ തന്നെ. സംഖ്യാപുസ്തകം നാം പരിശോധിച്ചാൽ കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യം, ഓരോ പ്രാവശ്യം കാഹളം ഊതുന്നതും ഓരോ പ്രത്യേക കാര്യത്തിനു വേണ്ടിയായിരുന്നു. അവ ജനങ്ങൾക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്ന ഒരു മാർഗമായിരുന്നു. സംഖ്യാപുസ്തകത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. 10:9 വരുമ്പോൾ വാഗ്ദത്ത നാട്ടിൽ പ്രവേശിച്ചതിന് ശേഷം നൽകുന്ന നിർദ്ദേശങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. യുദ്ധസമയത്ത് കാഹളം ഊതുന്നതിൻ്റെ സാരം തങ്ങളുടെ രാജ്യത്തെ ശത്രുവിൽ നിന്നും രക്ഷിക്കുന്നതിന് സൈന്യത്തെ വിളിക്കുവാനാണ്. ഇവിടെ യോവേലിന്റെ പ്രവചനത്തിൽ അദ്ദേഹം പറയുന്നു, സിയോനിൽ കാഹളം ഊതുവീൻ, എന്റെ വിശുദ്ധ പർവ്വതത്തിൽ അയ്യം വിളിപ്പീൻ. എന്തിനാണെന്നറിയാമോ? യഹോവയുടെ ദിവസം വരുന്നതുകൊണ്ടും അത് അടുത്തിരിക്കുന്നതുകൊണ്ടും ദേശത്തിലെ സകല നിവാസികളും നടുങ്ങിപ്പോകട്ടെ. ക്രിസ്തുവിന്റെ സഭയെ ഈ ഭൂമിയിൽ നിന്നും എടുത്തതിന് ശേഷം അവിടുന്ന് വീണ്ടും ഇസ്രായേൽ ജനത്തിന്റെ അടുത്തേക്ക് തിരിയും. ഈ കാരണത്താൽ ലോകം മുഴുവൻ ആ പ്രദേശത്തിനെതിരായി തീരും. യഹോവയുടെ ദിവസത്തിന്റെ ആരംഭം ഇതായിരിക്കും. 2 പ്രവാചകൻ വെട്ടിക്കിളി മൂലമുണ്ടായ നാശത്തെയും അശൂര്യരുടെ സൈന്യത്തിൽ നിന്നുണ്ടായ ഭീഷണിയെയും സംയോജിപ്പിച്ചുകൊണ്ട് ഭാവിയിൽ വരുവാൻ പോകുന്ന യഹോവയുടെ ദിവസത്തെ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ പഠിപ്പിക്കലുകളിൽ പലതും പറയുന്നത് പ്രവാചകൻ തന്റെ സമയത്ത് ദേശത്തുണ്ടായ വെട്ടിക്കിളി ശല്യം മാത്രമാണ് അർത്ഥമാക്കുന്നത് എന്നാണ്. ഇതിനകത്ത് മറ്റ് അർത്ഥമൊന്നും ഇല്ല എന്ന് ചുരുക്കം. ഇന്ന് അനേകരും ദൈവവചനത്തിന്റെ യഥാർത്ഥ അർത്ഥത്തെ കൊട്ടിക്കളയുവാൻ ആകുന്നുവല്ലോ ശ്രമിക്കുന്നത്. ഇന്ന് എന്തെല്ലാം വ്യാഖ്യാനങ്ങളാകുന്നു കൊടുക്കുന്നത്, വിചിത്രമായിരിക്കുന്നില്ലേ? വേറെ ചിലർ വാദിക്കുന്നത് ഈ 2 ഭാഗങ്ങൾ മഹോപദ്രവകാലത്തെക്കുറിച്ച് മാത്രമാണ് പറയുന്നത് എന്നാണ്. ഒരു കാര്യം നാം ഗ്രഹിച്ചിരിക്കേണ്ടത് എന്നാൽ, യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ മനോഹരമായ യോജിപ്പുണ്ട്. വെട്ടിക്കിളി ദേശത്ത് വിതച്ച വിപത്തിനെക്കുറിച്ച് സംസാരിച്ചു ഭംഗിയായി വളരെ മുൻപോട്ടു പോയി ഭാവിയിൽ വരുവാൻ പോകുന്ന യഹോവയുടെ ദിവസത്തെക്കുറിച്ച് വ്യക്തമാക്കുന്നു. പ്രവാചകന്മാർ സാധാരണ ഇങ്ങനെയായിരുന്നു സംസാരിച്ചതെന്ന കാര്യം ഓർക്കുമല്ലോ. ദേശത്ത് അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ച് സംസാരിച്ച് വരുവാനുള്ള യഹോവയുടെ ദിവസത്തെക്കുറിച്ച് വിശദീകരിക്കും. മഹോപദ്രവകാലവും സഹസ്രാബ്ദ വാഴ്ചയും ഈ പറഞ്ഞ യഹോവയുടെ ദിവസത്തിൽ ഉൾപ്പെടും. പ്രവാചകന്റെ അപ്പോഴത്തെ സാഹചര്യം വെട്ടിക്കിളിയാൽ ഉണ്ടായ നാശമാകുന്നു. അടുത്തു തന്നെ അശൂര്യ സൈന്യം ആക്രമിക്കുവാനായി വരുന്നു. 20 പറയുന്നത്, വടക്കു നിന്നുള്ള ശത്രുവിനെ ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദൂരത്താക്കി എന്ന്. വടക്കു നിന്നുള്ള ശത്രുവിനെ ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദൂരത്താക്കി. വെട്ടിക്കിളി വന്നതിനെ വടക്കു നിന്നുള്ള സൈന്യം എന്ന് പറയുന്നത് മണ്ടത്തരമല്ലേ? പക്ഷേ വടക്കു നിന്നും വരുന്ന അശൂര്യ സൈന്യത്തിന്റെ ഒരു ചിത്രമാണ് വെട്ടിക്കിളി വിപത്ത്. അശൂര്യ സൈന്യം അന്ത്യനാളുകളിൽ വടക്കു നിന്ന് വരുവാൻ പോകുന്ന ശത്രുവിന്റെ ഒരു ചിത്രമാകും. യഹോവയുടെ ദിവസം എന്നാൽ 24 ഒരു ദിവസമല്ല, പിന്നെയോ ഒരു കാലയളവാകുന്നു, ഒരു യുഗം ആകുന്നു എന്ന കാര്യം മറന്നുപോകരുത്. കൃപായുഗത്തെക്കുറിച്ച് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പറഞ്ഞപ്പോൾ ഇപ്രകാരം ആശയം വരത്തക്കവണ്ണമാകുന്നു വാക്കുകൾ ഉപയോഗിച്ചത്, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. കർത്തൃദിവസവും കർത്താവിന്റെ ദിവസവും ഒന്നല്ല, ശ്രദ്ധിച്ചല്ലോ. കർത്തൃദിവസവും കർത്താവിന്റെ ദിവസവും ഒന്നല്ല. കർത്തൃദിവസം എന്നാൽ ആഴ്ചയുടെ ആരംഭ ദിവസം എന്നത്രേ. ആ അർത്ഥത്തിലാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്, കർത്തൃദിവസം. വെളിപാട് പുസ്തകത്തിൽ നാം അത് പ്രത്യേകം വായിക്കുന്നുണ്ടല്ലോ. കർത്തൃദിവസത്തിൽ യോഹന്നാൻ ആത്മവിവശനായി എന്ന്. ഇനിയും പ്രവാചകൻ ദൈവം നൽകിയ നിർവചനം പ്രസ്താവിക്കുകയാണ്. ഭാവിയിൽ സംസാരിക്കുവാൻ പോകുന്ന ആ പ്രവാചകന്മാർക്ക് ഈ നിർവചനം മാർഗനിർദ്ദേശം നൽകും. ഇതിനുശേഷം എല്ലാ പ്രവാചകന്മാരും ഈ കാലയളവിനെക്കുറിച്ച് മാത്രമേ പറയൂ. ഇതേക്കുറിച്ച് പ്രവാചകന്മാരാരും പരസ്പര വിരുദ്ധമായി സംസാരിച്ചില്ല എന്നത് രസകരമായിരിക്കുന്നു. മറ്റുള്ളവർ എന്താണ് പ്രവചിച്ചതെന്നറിയാതിരുന്നവർ പോലും സംസാരിച്ചത് എത്ര യോജിപ്പായിട്ടാണ്. യോബേൽ 11:2 വരുമ്പോൾ നാം കാണുന്നത്, ഇരുട്ടും അന്ധകാരവുമുള്ളൊരു ദിവസം, മേഘവും കൂരിരുട്ടുമുള്ളൊരു ദിവസം തന്നെ, പർവ്വതങ്ങളിൽ പരന്നിരിക്കുന്ന പ്രഭാതം പോലെ പെരുപ്പവും ബലവുമുള്ളൊരു ജാതി. അങ്ങനെയുള്ളത് പണ്ടുണ്ടായിട്ടില്ല, ഇനി മേലാൽ തലമുറ തലമുറയായുള്ള ആണ്ടുകളോളം ഉണ്ടാകുകയുമില്ല. ഇതേ കാലയളവിനെക്കുറിച്ചാണ് കർത്താവായി യേശുക്രിസ്തു പറഞ്ഞത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24:21 നാം വായിക്കുന്നത്, ലോകാരംഭം മുതൽ ഇന്നുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നുണ്ടാകും എന്ന്. വലിയ കഷ്ടം ആരംഭിക്കുന്നത്, മഹോപദ്രവം ആരംഭിക്കുന്നത് യഹോവയുടെ ദിവസത്തിലാകുന്നു. കാരണം എബ്രായരുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് സന്ധ്യയോടുകൂടിയാകുന്നു, അന്ധകാരത്തിന്റെ സമയത്ത്. എനിക്ക് തോന്നുന്നത് ഈ വെട്ടിക്കിളി ദേശത്ത് വന്നപ്പോൾ ദേശം മുഴുവൻ ഇരുട്ടായി കാണും, കാരണം അവ അത്ര അധികം ഉണ്ടായിരുന്നിരിക്കും. കാർമേഘം പോലെ സൂര്യനെ മറയ്ക്കുന്നു. യഹോവയുടെ ദിവസവും അന്ധകാര നിപുണമായിരിക്കും. അങ്ങനെയായിരിക്കും അത് ആരംഭിക്കുന്നത്. അന്ധകാരം എപ്പോഴും കഷ്ടത്തെ കാണിക്കുന്നതാകുന്നല്ലോ. പ്രഭാതം സങ്കടത്തിൽ നിന്നോ ഭാരത്തിൽ നിന്നോ ഉള്ള വിടുതലിനെ കാണിക്കുന്നു. അന്ധകാരത്തിന്റെ അവസാനം, അതെ, ഈ വാക്യത്തിൽ ഇത് വ്യക്തമായ ഒരു പരിഹാസമാകുന്നു. ഇതിൽ പറഞ്ഞിരിക്കുന്നത്, ദേശത്ത് വ്യാപിച്ചിരിക്കുന്ന വെട്ടിക്കിളി ബാധ പ്രഭാത പ്രകാശം പോലെയാകുന്നു എന്ന്. കിഴക്കേ ചക്രവാളത്തിൽ പരന്ന് ദേശം മുഴുവൻ വ്യാപിക്കുന്ന പ്രകാശം പോലെ വെട്ടിക്കിളി ബാധ ദേശത്തെ നശിപ്പിക്കുവാൻ ശക്തമായ അന്ധകാരമാണത്. മൂന്നാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവരുടെ മുമ്പിൽ തീ കത്തുന്നു, അവരുടെ പിൻപിൽ ജ്വാല ദഹിപ്പിക്കുന്നു, അവരുടെ മുമ്പിൽ ദേശം ഏതൻ തോട്ടം പോലെയാകുന്നു, അവരുടെ പിറകിലോ ശൂന്യമായുള്ള മരുഭൂമി, അവരുടെ കയ്യിൽ നിന്ന് യാതൊന്നും ഒഴിഞ്ഞുപോകുകയില്ല. വെട്ടിക്കിളി ബാധ വരുന്നതിന് മുൻപ് ദേശം ഏതൻ തോട്ടം പോലെയായിരുന്നു. ദേശം മുഴുവൻ സമൃദ്ധവും ആഡംബരപൂർണവുമായിരുന്നു. ദേശം മനോഹരമായിരുന്നു. വെട്ടിക്കിളി നശിപ്പിച്ചു പോയതിനു ശേഷം അല്പം പോലും പച്ച നിറം കാണുവാനില്ല. ദേശം മുഴുവൻ അഗ്നിക്കിരയായ ഒരു പ്രതീതിയാണ് ഇപ്പോൾ കാണുന്നത്. നോക്കണേ, എന്ത് ഭയങ്കരമായിരിക്കുന്ന ന്യായവിധി. യഹോവയുടെ ദിവസവും നാശത്തിന്റെ ഒരു സമയമായിരിക്കും. യഹോവയുടെ ദിവസം എന്ന് കേൾക്കുമ്പോൾ പലരും ചിന്തിക്കും അനുഗ്രഹത്തിന്റെ ദിവസമാണ്. ഇല്ല, ന്യായവിധിയുടെ, നാശത്തിന്റെ, മഹാകഷ്ടത്തിന്റെ സമയമാണ്. വിപത്തുകൾ ഒന്നിനു പുറകെ ഒന്ന്. വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന 4 കുതിരകൾ ലോകത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ യുദ്ധവും ക്ഷാമവും മരണവുമാകുന്നു ഉണ്ടാകുവാൻ പോകുന്നത്. വലിയ കൂട്ടം ജനങ്ങൾ ആ സമയത്ത് നശിക്കും, കൊല്ലപ്പെടും, പലവിധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാൽ, പലവിധമായിട്ടുള്ള ആപത്തുകളാൽ. അതെ, ഭൂകമ്പം, യുദ്ധം, ക്ഷാമം, അനേകായിരങ്ങൾ ജനങ്ങൾ നശിക്കും. 4 വരുമ്പോൾ നാം കാണുന്നത്, അവരുടെ രൂപം കുതിരകളുടെ രൂപം പോലെ, അവർ കുതിരച്ചേവകരെ പോലെ ഓടുന്നു. വെട്ടിക്കിളിയുടെ തലയുടെ മാതൃക കുതിരയുടെ തല പോലെയാകുന്നു എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നുവല്ലോ. ഇറ്റലിക്കാരുടെ ഭാഷയിൽ വെട്ടിക്കിളി എന്ന വാക്കിന് ചെറിയ കുതിര എന്നും ജർമ്മൻ ഭാഷയിൽ വൈക്കോൽ കുതിര എന്നുമാണ് അർത്ഥം. ഒരു കുതിര അത് വൈക്കോൽ തിന്നുന്നത് പോലെ വെട്ടിക്കിളി പച്ചയായതെല്ലാം തീർക്കുന്നു. പ്രവാചകൻ ഇവിടെ വെട്ടിക്കിളി ബാധയെക്കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞതിന് ശേഷം യഹോവയുടെ ദിവസവുമായി ആ ബാധയെ താരതമ്യപ്പെടുത്തി സംസാരിക്കുന്നു. 5-6 നാം കാണുന്നത്, അവർ പർവ്വത ശിഖരങ്ങളിൽ രഥങ്ങളുടെ മുഴക്കം പോലെ കുതിച്ചു ചാടുന്നു. അഗ്നി ജ്വാല താലടിയെ ദഹിപ്പിക്കുന്ന ശബ്ദം പോലെയും പടയ്ക്ക് നിരന്നു നിൽക്കുന്ന ശക്തിയുള്ള പടജനം പോലെയും തന്നെ അവരുടെ മുമ്പിൽ ജാതികൾ നടുങ്ങുന്നു. സകല മുഖങ്ങളും വിളറിപ്പോകുന്നു. സകല മുഖങ്ങളും വിളറിപ്പോകുന്ന അവസ്ഥ. ഈ രാജ്യത്തെ തീ വെച്ച് ചുട്ടരിക്കുന്നതിനെയാണ് ഇവിടെ പറയുന്നത്. 7 കാണുന്നത്, അവർ വീരന്മാരെ പോലെ ഓടുന്നു, യോദ്ധാക്കളെ പോലെ മതിൽ കയറുന്നു. അവർ പാത വിട്ടുമാറാതെ താൻ താന്റെ വഴിയിൽ നടക്കുന്നു. വെട്ടിക്കിളിക്ക് രാജാവില്ല എങ്കിലും അവ അണിയണിയായി പുറപ്പെടുന്നു എന്ന വാക്യം സദൃശവാക്യത്തിൽ നിന്നും നാം നേരത്തെ കണ്ടല്ലോ. അവർക്കൊരു രാജാവിനെയോ നേതാവിനെയോ ആവശ്യമില്ല. ഓരോരുത്തർക്കും അവരവരുടെ സ്ഥാനമറിയാം. അവ കൂട്ടം കൂട്ടമായി വരുന്നു. നാല് വിധത്തിലുള്ള വെട്ടുക്കിളിയെക്കുറിച്ച് പ്രവാചകൻ പറയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ഒരു വലിയ സൈന്യത്തിൻ്റെ വരവിനെയാണ് പ്രവാചകൻ വിവരിക്കുന്നത്. വെട്ടിക്കിളിയുടെ ഒരു സൈന്യം അന്ത്യനാളുകളിൽ ആ രാജ്യത്തിനെതിരായി വേറൊരു ശത്രു വരും എന്ന് കാണുന്നു. അതായത് വെട്ടിക്കിളി ബാധ പോലെ വരും. ഇത് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പാണ്. വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ആ 1-ാമത്തെ കഷ്ടത്തിൻ്റെ കാലത്ത് 5-ാമത്തെ കാഹളം ഊതിക്കഴിയുമ്പോൾ ഭൂമിയിൽ വലിയ വെട്ടിക്കിളി വിപത്ത് ഉണ്ടാകും. ഞാനൊന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാട്ട്. 5-ാമത്തെ ദൂതൻ ഊതി, അപ്പോൾ ഒരു നക്ഷത്രം ആകാശത്തു നിന്ന് ഭൂമിയിൽ വീണ് കിടക്കുന്നത് ഞാൻ കണ്ടു. അവന് അഗാധകൂപത്തിൻ്റെ താക്കോൽ ലഭിച്ചു. അവൻ അഗാധകൂപം തുറന്നു. ഉടനെ പെരിഞ്ചൂളയിലെ പുക പോലെ കൂപത്തിൽ നിന്ന് പുക പൊങ്ങി. കൂപത്തിൻ്റെ പുകയാൽ സൂര്യനും ആകാശവും ഇരുണ്ടുപോയി. പുകയിൽ നിന്ന് വെട്ടിക്കിളി ഭൂമിയിൽ പുറപ്പെട്ടു. അതിന് ഭൂമിയിലെ തേളിനുള്ള ശക്തി ലഭിച്ചു. നെറ്റിയിൽ ദൈവത്തിൻ്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിലെ പുല്ലിനും പച്ചയായതൊന്നിനും യാതൊരു വൃക്ഷത്തിനും കേട് വരുത്തരുത് എന്ന് അതിന് കൽപ്പനയുണ്ടായി. നോക്കണേ, ഇത് വളരെ അസാധാരണമായ ഒരു വെട്ടിക്കിളി ആക്രമണം ആയിരിക്കും. കാരണം ഈ വിപത്തിൻ്റെ സമയത്ത് പച്ചയായതൊന്നും നശിപ്പിക്കില്ല എന്നാണ് നാം കണ്ടത്. സാധാരണ വെട്ടിക്കിളി മനുഷ്യരെ ആക്രമിച്ചിരുന്നില്ല. പക്ഷേ ഈ വെട്ടിക്കിളി നെറ്റിയിൽ ദൈവത്തിൻ്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്ക് കേടുവരുത്തി എന്ന് നാം കണ്ടല്ലോ. അതെ, മനുഷ്യർ മരിക്കുവാൻ ആഗ്രഹിച്ചാലും സാധിക്കാത്ത ഒരു ഭയാനകമായ സമയമായിരിക്കും അത്. മനുഷ്യൻ ആത്മഹത്യ ചെയ്യാൻ പോലും സാധിക്കില്ല എന്ന് ചുരുക്കം 5-6 വാക്യങ്ങൾ. 9-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങൾ. അവരെ കൊല്ലുവാനല്ല, 5 മാസം ദണ്ഡിപ്പിപ്പാനത്രേ അതിന് അധികാരം ലഭിച്ചത്. അവരുടെ വേദന തേൾ മനുഷ്യനെ കുത്തുമ്പോൾ വേദന പോലെ തന്നെ. ആ കാലത്ത് മനുഷ്യർ മരണം അന്വേഷിക്കും, കാൺകയില്ലതാനും മരിപ്പാൻ കൊതിക്കും. മരണം അവരെ വിട്ട് ഓടിപ്പോകും. നോക്കണേ, വെട്ടിക്കിളിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഈ വിശദീകരണം ഒന്ന് ശ്രദ്ധിച്ചേ. 7-8 വാക്യങ്ങൾ. വെട്ടിക്കിളിയുടെ രൂപം യുദ്ധത്തിന് ചമയിച്ച കുതിരയ്ക്ക് സമം, തലയിൽ പൊൻകിരീടം ഉള്ളതുപോലെയും മുഖം മാനുഷമുഖം പോലെയും ആയിരുന്നു. സ്ത്രീകളുടെ മുടി പോലെ അതിന് മുടിയുണ്ട്. പല്ല് സിംഹത്തിൻ്റെ പല്ലുപോലെ ആയിരുന്നു. പ്രിയ സുഹൃത്ത്, ഈ പറഞ്ഞ വെട്ടിക്കിളി തികച്ചും അസാധാരണമായ ഒന്നാണല്ലേ. മഹോപദ്രവകാലത്താണ് ഈ ബാധ ഉണ്ടാകുവാൻ പോകുന്നത്. പ്രവചനങ്ങൾ എഴുതുമ്പോൾ, അത് എഴുതുവാൻ തുടങ്ങിയതിൻ്റെ ആരംഭത്തിൽ യോവേൽ പ്രവാചകൻ അപ്പോസ്തലനായ വിശുദ്ധ യോഹന്നാന് തൻ്റെ ദർശനം വിശദീകരിക്കുവാൻ വഴിയൊരുക്കുന്നതെന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. 100 ആണ്ടുകൾക്ക് ശേഷം വിശുദ്ധ യോഹന്നാൻ യഹോവയുടെ ദിവസത്തിൽ വെട്ടിക്കിളികൾ എങ്ങനെ വെളിപ്പെടും എന്ന് വിശദീകരിക്കും. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അങ്ങോട്ട് മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ ബൈബിൾ ക്ലാസ് എടുക്കുവാൻ പ്രാപ്തരായി എന്ന് ചിന്തിക്കുന്നത് വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാകുന്നു എന്ന്. ഇങ്ങനെ പറയുന്നവർ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഏത് പുസ്തകമാണെന്നറിയാമോ? ഒന്നുകിൽ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം, അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകം. എത്രയോ ആഴമേറിയ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന പുസ്തകമാകുന്നു ഈ ബൈബിൾ എന്നോർക്കണം. ഈ ബൈബിൾ ഒരായുസ് മുഴുവൻ പഠിച്ചവരോട് വാദിച്ചാൽ അവർ പറയും അവർക്കൊന്നും അറിയില്ല എന്ന്. വീരന്മാരെ പോലെ ഓടുന്നു എന്ന് നാം വായിച്ചല്ലോ, യോദ്ധാക്കളെ പോലെ മതിൽ കയറുന്നു. ഇവിടെ പ്രവാചകൻ ഇത് എഴുതുമ്പോൾ അപ്പോഴത്തെ വെട്ടിക്കിളി ബാധ എന്ന ആ വിഷയത്തിൽ നിന്നും വരുവാൻ പോകുന്ന യഹോവയുടെ ദിവസത്തിലേക്ക് നീങ്ങി പ്രവാചകൻ സംസാരിക്കുവാൻ തുടങ്ങുകയാണ്. അടുത്ത വാക്യത്തിൽ യഹോവയുടെ ദിവസത്തെക്കുറിച്ച് പ്രവാചകൻ സംസാരിക്കുന്നതായി നാം കാണുന്നു. 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കട്ടെ. 2-ാം അധ്യായത്തിൻ്റെ 8 മുതൽ. അവർ തമ്മിൽ തിക്കാതെ താന്താന്റെ പാതയിൽ നേരെ നടക്കുന്നു. അവർ മുറിവേൽക്കാതെ ആയുധങ്ങളുടെ ഇടയിൽ കൂടി ചാടുന്നു. അവർ പട്ടണത്തിൽ ചാടിക്കടക്കുന്നു, മതിലിന്മേൽ ഓടുന്നു, വീടുകളിന്മേൽ കയറുന്നു, കള്ളനെ പോലെ കിളിവാതിലുകളിൽ കൂടി കടക്കുന്നു. അവരുടെ മുമ്പിൽ ഭൂമി കുലുങ്ങുന്നു, ആകാശം നടുങ്ങുന്നു, സൂര്യനും ചന്ദ്രനും ഇരുണ്ടുപോകുന്നു, നക്ഷത്രങ്ങൾ പ്രകാശം നൽകാതിരിക്കുന്നു. നോക്കണേ, തീർച്ചയായും ഈ വായിച്ചത് ഒരു സാധാരണ വെട്ടിക്കിളി ബാധ അല്ല. അല്ലെങ്കിൽ പ്രവാചകൻ അതിശോക്തിപരമായി സംസാരിക്കുകയാണ് അല്ലേ. പ്രവാചകന്മാർ ഒരിക്കലും കൂട്ടി സംസാരിച്ചിട്ടില്ല. അതിശോക്തിപരമായി ദൈവം നൽകിയതുപോലെ തന്നെ അവർ ദൈവത്തിന്റെ വചനം സംസാരിച്ചിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. യോഹന്നാൻ വെളിപ്പാട് പുസ്തകത്തിലും തരുന്ന ചിത്രം ഇത് തന്നെയാകുന്നു. 11-ാം വാക്യം നോക്കിക്കാട്ടെ, 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. യഹോവ തന്റെ സൈന്യത്തിന് മുമ്പിൽ മേഘനാഥം കേൾപ്പിക്കുന്നു, അവന്റെ പാളയം അത്യന്തം വലുതും അവന്റെ വചനം അനുഷ്ഠിക്കുന്നവർ ശക്തിയുള്ളവനും തന്നെ. യഹോവയുടെ ദിവസം വലുതും അതിഭയങ്കരവുമാകുന്നു, അത് സഹിക്കാകുന്നവൻ ആർ? പ്രവാചകൻ യഹോവയുടെ ദിവസം എന്ന 3-ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ പറയുന്നത്, അത് സഹിക്കാകുന്നവൻ ആർ? ക്രിസ്തു പറഞ്ഞതിനോട് ഇതിന് വളരെ സാമ്യം തോന്നുന്നില്ലേ? ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല എന്ന് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം. അത് എന്നത് യഹോവയുടെ ദിവസമാകും, അതായത് അന്ധകാരത്തോടെ ആരംഭിക്കുന്നു മഹോപദ്രവകാലം എന്ന രാത്രി. എന്നെ ഏറ്റവും അധികം സന്തോഷിപ്പിച്ച ഒരു പ്രസ്താവനയാണ് ഇവിടെ പ്രവാചകൻ നടത്തുന്നത്. 11-ാം വാക്യത്തിൽ അവന്റെ പാളയം അത്യന്തം വലുതും അവന്റെ വചനം അനുഷ്ഠിക്കുന്നവൻ ശക്തിയുള്ളവനും തന്നെ. ദൈവവചനം അനുഷ്ഠിക്കുന്നവരാണ് ശക്തിയുള്ളവർ. എത്ര പരമാർത്ഥമായ ഒരു പ്രസ്താവനയില്ലേ, ദൈവവചനം അനുസരിക്കുവാൻ. ഭാവിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മുടെ സ്വന്തം ജീവിതത്തെ പരിശോധിച്ച് ദൈവഹിതപ്രകാരം വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുവാൻ നാം തയ്യാറാകേണ്ടതുണ്ട്. അതിനായി നമുക്ക് ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ വചനത്തിനായി സ്തോത്രം. ഓരോ ദിവസവും അവിടുത്തെ വചനം ഞങ്ങൾ കേൾക്കുമ്പോൾ അതനുസരിക്കുവാനുള്ള ആ വലിയ വാഞ്ച ഞങ്ങൾക്ക് തരണമേ. അവിടുത്തെ വചനം അനുസരിക്കുന്നവർ ശക്തിയുള്ളവരാകും എന്ന് അവിടെ ഞങ്ങളെ പഠിപ്പിച്ചതിനായി സ്തോത്രം. ഇന്ന് വചനം കേട്ട ഓരോരുത്തരെ അവിടുത്തെ കൃപ കൊണ്ട് നിറച്ചാട്ട് ബലപ്പെടുത്തിക്കുക. ഞങ്ങൾക്ക് അനുഗ്രഹകരമായ ഒരു ദിവസം തന്ന ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ.